നമസ്കാരം. ജ്യോതിർഗമയ എന്ന ജീവിതത്തിന്റെ പരീക്ഷണശാലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ബന്ധങ്ങൾ മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്നറിഞ്ഞിട്ടും ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥ നാം ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കുന്നു. ബന്ധങ്ങൾ വഴിപിരിയുന്നു. ഏകാന്തതയുടെ തുരുത്തിൽ സ്വയം ഒറ്റപ്പെടുമ്പോഴും സൊല്യൂഷൻ എന്താണ്, പരിഹാരം എന്താണ് എന്നറിയാതെ പകച്ചു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ പലരെയും ജീവിതത്തിൽ വേട്ടയാടുന്നു. നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്നു. എന്നിട്ടും ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഇത്തരം ഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഇവിടെ തീർച്ചയായും നമുക്കൊരു പുനർവിചിന്തനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജ്യോതിർഗമയ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന പരമപ്രാധാന്യമർഹിക്കുന്ന വിഷയത്തെ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. മനോഭാവങ്ങളുടെ മാറ്റം തന്നെയാണ് എവിടെയും കാതലായ പ്രശ്നമായി മാറുന്നത്. ഏത് മനോഭാവത്തോടുകൂടി ബന്ധങ്ങളെ സമീപിക്കണം, എങ്ങനെയാണ് ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത്? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ബന്ധങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം, ഇതെനിക്ക് ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടാണെന്നുള്ള മനോഭാവത്തോടുകൂടിയായിരിക്കണം ഞാൻ മുന്നോട്ട് പോകേണ്ടത്. എങ്ങനെ വ്യക്തിബന്ധങ്ങളെ നിലനിർത്തണം, അതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, കൂടുതൽ ആഴങ്ങളിലേക്ക് നാം ചർച്ച ചെയ്ത് ഇറങ്ങുകയാണ്. ഈ ചർച്ചയിൽ നമ്മളെ നയിക്കാൻ എന്നത്തെയും എന്ന പോലെ നമ്മോടൊപ്പം രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചു. വീണ്ടും ആ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. നമ്മൾ ജനിച്ചു വീണ സാഹചര്യം, കുടുംബത്തിന്റെ സാഹചര്യം, അത് പലർക്കും പലതായിരിക്കാം. അത് വളരെ മോശമായിട്ട് മാറുമ്പോൾ, കുടുംബത്തിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരുമ്പോൾ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഞാൻ വന്ന് ജനിച്ചു, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു അച്ഛനമ്മമാരെയോ അല്ലെങ്കിൽ സഹോദരി സഹോദരങ്ങളെയോ ലഭിക്കാമായിരുന്നു, അതിനുള്ള അർഹത എനിക്കുണ്ടായിരുന്നു, ഈശ്വരന്റെ എന്തോ ശിക്ഷ എന്നതുപോലെ ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വന്നു, ഒരു സാഹചര്യത്തിലേക്ക് വന്നു, ഇങ്ങനെയുള്ള പരാതികൾ വളരെയധികം കേൾക്കുന്നുണ്ട്. ഇതിനുള്ള പരിഹാരം എന്താണ്? ഇവിടെ ഏത് മനോഭാവത്തെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്?
അതായത്, ഒരാള് തന്റെ കർമ്മം കൊണ്ട്, നാല് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ സുഖിയാവുന്നതും അസ്വസ്ഥനാവുന്നതും. അതിൽ മുഖ്യമായ കാര്യം നാല് പറയാ, തൻ മൻ ധൻ ജൻ എന്ന് പറയും. തൻ മീൻസ് നമ്മുടെ ശരീരം, മൻ മീൻസ് മനസ്സ്, ജൻ മീൻസ് എന്റെ ബന്ധുമിത്രാദികൾ, സംബന്ധങ്ങൾ, എന്റെ മാതാപിത എക്സെട്ര എല്ലാവരും. പിന്നെ ധനം മീൻസ് എനിക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ധനം. ഈ നാല് കാര്യവും പെർഫെക്റ്റ് ആകുമ്പോഴാണ് പറയുക ഒരു മനുഷ്യൻ സുഖി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അയാൾ ഇന്ന് തന്റെ കർമ്മം കൊണ്ട്, ഞാൻ എന്റെ ഇന്നത്തെ ജീവിതത്തിൽ, ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ എന്റെ കർമ്മത്തിലൂടെ ഞാൻ അത് അടുത്ത ജന്മത്തിലേക്ക് വേണ്ടി ഡെപ്പോസിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്റെ ബന്ധുമിത്രാദികൾ, എന്റെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠാനുജന്മാര്, എന്റെ സഹോദരിമാര്, ഇങ്ങനെ ഉണ്ടാവുന്ന ബന്ധങ്ങൾ ഏത് വരുമ്പോഴും ആ ഒരു ബന്ധത്തിലേക്ക് ഞാൻ അവിടെ ലീഡ് ചെയ്യപ്പെടണമെങ്കിൽ ഏതാളുടെ അച്ഛനാവണം, ആര് എന്റെ അമ്മയായി ജനിക്കണം, എങ്ങനെയുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ വരണം, ഏത് എഡ്യൂക്കേഷൻ എനിക്ക് അവർ തരണം, ഇതൊക്കെ തന്നെ ഘടകമാവുന്നത് എന്റെ മുജന്മത്തിൽ ഞാൻ ചെയ്തു വെച്ച ഡെപ്പോസിറ്റാണ്. സോ ഇത് ഞാൻ ചൂസ് ചെയ്ത സാധനമാണ്, എന്റെ കർമ്മം കൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നു. ഇപ്പോഴെനിക്ക് അറിയുന്നുണ്ടാവില്ലായിരിക്കാം, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഞാൻ ഇതാണെങ്കിൽ ഇന്നലെ ഞാൻ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഇപ്പൊ ഏത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അവിടെ നിന്നല്ലേ വിഡ്രോവൽ കൊടുക്കാൻ കഴിയുള്ളൂ. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കനറ ബാങ്കിൽ പോയിട്ട് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് പൈസ വേണമെന്ന് ചോദിച്ചാൽ കിട്ടില്ലല്ലോ. അപ്പൊ ഏത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അവിടെ നിന്ന് എനിക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ പാരന്റ്സ്, ഈ ഫാമിലി എന്നൊരു ബാങ്കിലേക്ക് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു എന്റെ കർമ്മം കൊണ്ട്, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ അവിടെ ലീഡ് ചെയ്യപ്പെട്ടു. അപ്പൊ ഞാൻ തന്നെ തെരഞ്ഞെടുത്തൊരു സാധനത്തിന് വന്ന ശേഷം ഇതെന്തിനെ ഈ അച്ഛൻ എനിക്ക്, ഈ അമ്മ എനിക്ക്, ഇവരെല്ലായിരുന്നു എനിക്ക് കിട്ടേണ്ടിയിരുന്നത്, ഇതിനേക്കാൾ നല്ലൊന്നും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നത് നിരർത്ഥകമാണ്.
ഞാൻ തന്നെ
തിരഞ്ഞെടുത്ത ഒരു സാഹചര്യം.
ഇവിടെ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിലും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ പുനർജന്മത്തെ കുറിച്ച് പറഞ്ഞു, പല ജന്മങ്ങളെ കുറിച്ച്. ഇപ്പൊ ജന്മങ്ങളെ കുറിച്ചുള്ളതും എന്റെ ഒരു സംശയം, അതൊരു തിയറി അല്ലേ? അതിനെ നമ്മൾക്ക് എങ്ങനെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും?
ഒരു മനുഷ്യൻ കർമ്മം എന്ന് പറയുന്ന ഒരു ഊർജ്ജ നമ്മൾ പറഞ്ഞുവല്ലോ. ഇപ്പൊ ഞാനൊരു പന്ത് എടുത്ത് നല്ല ശക്തിയായിട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും ദൂരം യാത്ര ചെയ്തിട്ടാണല്ലോ തിരിച്ച് എന്റെ അടുത്തേക്ക് വരുന്നത്, എവിടെയെങ്കിലും പോയി തട്ടിയിട്ട്. അതുപോലെ തന്നെ കർമ്മം എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ആവുന്നത് ഈ ശരീരത്തിലല്ല, അത് ഇതിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആത്മാവിന്റെ ഉള്ളിലാണ് ഡെപ്പോസിറ്റ് ആവുന്നത്. അപ്പൊ ആ കർമ്മം അനുസരിച്ച് ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ കർമ്മം കൊണ്ട് ലീഡ് ചെയ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു ജന്മത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പുനർജന്മം ഉണ്ടെന്നുള്ള എന്റെ പ്രൂഫാണ്. ഇപ്പോ ഈശ്വരൻ ഒരിക്കലും പക്ഷപാതം കാണിക്കില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഒരു വീട്ടിൽ തന്നെ നാല് മക്കൾ ജനിച്ചാല് നാലാളുടെയും അനുഭവം അതേ വീട്ടിൽ അതേ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നാലാളും കുറച്ച് വളർന്ന ശേഷം തന്റെ കുട്ടിക്കാലത്തെ ഓർമ്മിക്കുമ്പോൾ നാല് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുകൊണ്ടാണ് അവർ നാല് അനുഭവങ്ങൾ വരാൻ കാരണം? അത് അവരുടെ കർമ്മം അവിടേക്ക് ലീഡ് ചെയ്തതാണ്. നാലാളുടെ ലൈഫ് സ്റ്റൈൽ, സംസ്കാരം എല്ലാം ഡിഫറൻറ്റ് ആവുന്നില്ലേ, അത് കർമ്മം ലീഡ് ചെയ്യാണ്. ചില കുട്ടികൾ കൈയില്ലാതെ കണ്ണില്ലാതെ എന്തൊക്കെ അവയവങ്ങളുടെ നഷ്ടത്തോടു കൂടിയൊക്കെ ജനിക്കുന്നില്ലേ, എന്തുകൊണ്ട് അവരങ്ങനെ ജനിച്ചു?
ഞാൻ ഇടയിൽ തടസ്സപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ഈശ്വരൻ വിവേചന ബുദ്ധി കാണിക്കില്ല എന്ന് പറഞ്ഞു എങ്കിലും അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും ഈ ദുഃഖം തരുന്നതും ഈ സുഖം തരുന്നതും അല്ലെ എല്ലാം ഈശ്വരനിൽ നിന്ന് വരുന്നു എന്ന ഒരു ഒരു
ഒരിക്കലും അല്ല. ഈശ്വരൻ സദാ സുഖദായനാണ്, സുഖം നൽകുന്നവനാണ്. ഞാനിപ്പോ പ്രഭാതുബായിന് രണ്ടടി അടിക്കുന്ന ആളാണേല് വേറൊരാൾ അടിക്കുന്ന സമയത്ത് പ്രഭാതുബായി എന്നെ ഓർത്ത് കരയില്ലല്ലോ, സിസ്റ്ററെ എന്നെ രക്ഷിക്കാൻ വരുമോ അറിയില്ല, കാരണം എന്ന് കിട്ടുന്ന അടിയുടെ ഓർമ്മയല്ലേ ഉണ്ടാവുള്ളൂ. അഥവാ മറ്റൊരാൾ അടിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയൊരു പ്രാവശ്യം അടി കിട്ടുമ്പോൾ ഓ സിസ്റ്ററെയും ചിലപ്പോൾ വിളിച്ചു പോയേക്കാം, കാരണം നമ്മുടെ അടുത്ത് രക്ഷിച്ച ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ. എല്ലാ മനുഷ്യന്മാരും ദുഃഖം വരുമ്പോൾ ആരെയാ ഓർക്കുന്നത്? ഈശ്വരനല്ലേ ഓർക്കുന്നത്? അഥവാ ഈശ്വരൻ നമ്മുടെ അടുത്ത് അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ദുഃഖത്തിൽ ഭഗവാനെ ഓർക്കൂ നമ്മൾ?
തീർച്ചയായിട്ടും.
അപ്പൊ അതുകൊണ്ട് ഉറപ്പല്ലേ ഭഗവാൻ ദുഃഖം തരുന്നില്ല എന്നുള്ളത്? നമ്മുടെ കർമ്മം കൊണ്ട് നമ്മളിൽ ദുഃഖം വന്ന് ഭവിക്കുക. ഞാനിപ്പോ പലരെയും ഈ ലോകത്ത് കാണലുണ്ട്, അവർക്ക് ധനത്തിന്റെ ശക്തി ഉണ്ടാവാം, അല്ലെങ്കിൽ അധികാരത്തിന്റെ ശക്തി ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള തന്റെ ആ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് ആ പവറിനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ. കാരണം എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശബ്ദം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നവർ കാണാറില്ലേ നമ്മൾ? എന്നെ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ നാവ് ഞാൻ പിഴുതെടുത്ത് കളയും എന്ന് പറയുന്ന ആളുകൾ. പിഴുതെടുത്ത് കളയുന്നവൻ മനസ്സിലാക്കുന്നില്ല ഈ അധികാരം ഈ ജന്മം എന്റെ കൂടെ മുജന്മത്തിലെ കർമ്മം കൊണ്ട് വന്ന് ഭവിച്ച ഒന്ന് മാത്രമാണ്. അതിന്റെ പഴം അവസാനിക്കുന്നൊരു ദിവസം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അടുത്ത ജന്മത്തിൽ നാവില്ലാത്തവനായി ജനിച്ചിരിക്കണം, അഥവാ ഉണ്ടായാൽ പോലും ഉപയോഗിക്കാൻ പറ്റാത്തവനായി ജനിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ കർമ്മം കൊണ്ട്, എന്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ മരുതാത്ത കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജന്മം കൈയില്ലാത്തവനായിട്ട്, അരുതാത്ത കർമ്മം ചെയ്യുകയും അത് എന്റെ ഇപ്പോഴുള്ളതായിട്ടുള്ള അവസ്ഥ കൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് നല്ല ആളുകളായിക്കൊണ്ട് അവസാനം വരെ രാജാവിനെ പോലെ ജീവിക്കുകയും ചെയ്യുന്നു. അതിന്റെ കർമ്മ ഈശ്വരനെ കൊടുത്തല്ലേ പറ്റുള്ളൂ, കർമ്മം തിരിച്ചടിച്ചല്ലേ പറ്റുള്ളൂ. മനുഷ്യന് കർമ്മ ഊർജ്ജമാണ്, അത് ആർക്കൊടുപ്പിച്ചു വെക്കാൻ പറ്റും?
സിസ്റ്റർ, ഇവിടുത്തെ ഒരേ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് നമ്മുടെ കർമ്മം തന്നെയാണ്.
തീർച്ചയായും സയൻസ് നോക്കിയ സയൻസും പറയുന്നതല്ലേ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ പറയില്ലേ ശാസ്ത്രീയമായി തെളിയിച്ചോ? ശാസ്ത്രീയമായി തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണത്. കർമ്മത്തിന് തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. കർമ്മസിദ്ധാന്തം അത് തന്നെ പറയുന്നു. നമ്മുടെ കർണന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്നു അത് തന്നെ പറയുന്നു. എല്ലാവരും പറയുന്ന ഒരൊറ്റ കാര്യം, നിന്റെ കർമ്മം നിന്റെ വിധി.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഇപ്പൊ പറഞ്ഞ പോലെ അതിന്റെ തുടർച്ചയുടെ വ്യക്തത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ചെയ്തത് തന്നെയാണ് എനിക്ക് തിരിച്ചു വരുന്നത്, പക്ഷെ ഞാൻ എന്താണ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ എങ്ങനെ ഉണ്ടാക്കും?
ഈ ജന്മത്തിൽ എനിക്ക് മുജന്മത്തിനെ ഓർക്കാൻ ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ഓർത്തു പോയാൽ അതിന് അതുപോലെ ബോറിംഗ് ലൈഫിൽ വേറൊരു അവസ്ഥ ഉണ്ടാവില്ല.
പക്ഷേ അപ്പൊ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇപ്പൊ പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റാണ് എനിക്ക് തിരിച്ചടിക്കുന്നത്, അതെനിക്ക് കാണാമായിരുന്നെങ്കിൽ എനിക്ക് വിശ്വാസം വന്നേനെ, പക്ഷേ അതിലേക്ക് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല, തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല. അപ്പൊ എങ്ങനെ ഞാൻ ഉറപ്പിക്കണം, എങ്ങനെ ഞാൻ ആ സ്മൃതിയെ കൊണ്ടുവരണം?
എനിക്ക് സ്ഥൂലമായിട്ടൊരു പക്ഷെ നോക്കാൻ പറ്റില്ലായിരിക്കും. മീൻസ് ഒരു സിനിമ കാണും പോലെ ഒന്ന് റീ അടിച്ചു പോയിട്ട് എന്താ നടന്നത് എന്ന് നോക്കാൻ നമുക്ക് സാധിക്കില്ലായിരിക്കാം. പക്ഷെ ഒരു ഏതൊരു കാര്യത്തിനും രണ്ട് ഭാവമുണ്ടല്ലോ, ഒന്ന് സ്ഥൂലമായിട്ടുള്ള ഭാവമുണ്ട്, ഒന്ന് സൂക്ഷ്മമായിട്ടുള്ള ഭാവമുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട് എന്റെ കൈയില്ലാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുജന്മത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആ കൈ കൊണ്ട് പാപം ചെയ്തിട്ടുണ്ട്, ആ കൈ ഒരാളെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരിക്കണം.
വേറൊരു കാരണമില്ല,
ഇല്ല വേറൊരു കാരണം ഇല്ലേ ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള എന്റെ കണ്ണില്ലാതെയാവുന്നുണ്ടെങ്കിൽ ഞാൻ ആ കണ്ണുകൊണ്ട് അരുതാത്തത് മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. കണ്ണുകൊണ്ട് അരുതാത്ത കാര്യങ്ങൾ ചെറുത് ചെറുതൊക്കെ എല്ലാവരുടെ കയ്യിൽ നിന്ന് സംഭവിക്കണം, അരുതാത്ത കാര്യം എത്ര നമ്മൾ കണ്ടുപോകുന്നുണ്ടാവും. അങ്ങനെയല്ല, ഞാൻ മറ്റൊരാളുടെ കണ്ണിനെ ഇല്ലാതാക്കും വിധം ഈ കണ്ണുകൊണ്ട് കണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കർമ്മഫലമാണ് കണ്ണില്ലാതെ വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മം എനിക്കിന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അത് റിട്ടേൺ ബാക്കാണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് ആ പിന്നിൽ നിന്നുള്ള കാര്യത്തിന് എനിക്ക് ആ ത്രികാലദർശിയോടുകൂടി കാണുക ജീവിതത്തിനെ കുറിച്ച്. അപ്പൊ നമുക്ക് അവിടെ വിഷമം ഉണ്ടാവില്ല, കാരണം എന്റെ കയ്യില്ലാതെ വന്നതിന്റെ കാരണം എന്റെ ആ ഒരു അക്കൗണ്ടാണ്. എന്തെന്ന് എനിക്കറിയില്ലെങ്കിലും സൊല്യൂഷൻ തീർച്ചയായിട്ടും നമുക്കുണ്ട്.
ഇപ്പോ സിസ്റ്റർ പറഞ്ഞു ത്രികാലദർശിത്വം, ഇതൊരു ഋഷി മുനിമാരോടൊപ്പമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. ഇതിനെ നമ്മൾ എങ്ങനെ ഈ
ഇത് ഋഷിമുനിമാർക്ക് മാത്രമല്ല, അതായത് ഒരു കാര്യം ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിനെ മനസ്സിലാക്കുക, അതിനെയാണ് നമ്മൾ ത്രികാലദർശനം.
ഇപ്പൊ എനിക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ തന്നെ ഏത് വിധത്തിൽ രൂപപ്പെടുത്തിയെന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക,
ഏത് കർമ്മത്തിന്റെ ഫലമായിട്ടായിരിക്കാം ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കുക എന്നൊന്ന് പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുക. എനിക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറും അതുപോലെ ചെയ്യാം. മീൻസ് ഇപ്പൊ എനിക്കില്ലാത്തതിന്റെ പേരിൽ ഞാൻ ഒരുപാട് അതിനെ വിഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ രണ്ട് വിധത്തിലൊരു സിറ്റുവേഷൻ എടുക്കാമല്ലോ. ഒന്നുകിൽ നമുക്ക് കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാം. അതർവൈസ് എനിക്ക് ചിരിച്ചുകൊണ്ട് ആ മനസ്സിലായി ഇതാണെന്ന് കുഴപ്പമില്ല, ഇതൊരു നാല് നാളത്തേക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. മാക്സിമം നമ്മൾ പറയും നാല് നാളത്തെ ഈ ജീവിതം. അപ്പൊ അതുകൊണ്ട് കൈയില്ലെങ്കിൽ കുഴപ്പമില്ല, ഉള്ള കൈ കൊണ്ട് ഞാൻ നല്ല കർമ്മം ചെയ്താൽ നാളെ രണ്ട് കൈകൾ ആളായിട്ട് ജനിക്കുമല്ലോ. ഉറപ്പായിട്ടുള്ള
ഭാവിയെ എങ്ങനെ വേണമെങ്കിലും
മാറ്റിയെടുക്കാം.
അപ്പൊ ഈ ഒരു ഒരു മനോഭാവം എനിക്ക് തോന്നുന്നു ഈ ത്രികാലദർശിത്വം
അതിനെയാണ് യഥാർത്ഥ ത്രികാലദർശിത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇനി നാളെ ഞാൻ പത്ത് വർഷം കഴിഞ്ഞ ശേഷം ഞാൻ എന്തായി മാറിയിരിക്കും എന്ന് ഇപ്പൊ ഞാൻ നോക്കിക്കാണുന്നു എന്നല്ല ത്രികാലദർശിത്വം. ഈ ഒരു സെക്കൻഡിൽ, ഈ ഒരു മൊമെന്റിൽ എന്തുകൊണ്ട് ഈ മൊമെന്റ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാളത്തെ അടുത്ത മൊമെന്റ് ബെസ്റ്റ് ആക്കാൻ വേണ്ടി ഈ സമയത്ത് എന്റെ ആക്ഷനെ ബെസ്റ്റ് ആക്കാനുള്ളതായിട്ടുള്ള അറിവ്.
എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം ഇത് റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ ഏറ്റവും നല്ലൊരു ഒരു ടൂൾ ആയി ഉപയോഗിക്കാമെന്ന് തോന്നുന്നു അല്ലേ. മൂന്ന് അവസ്ഥകളെ ഞാൻ തന്നെ നിരീക്ഷിക്കുക. സിസ്റ്റർ ഇവിടെ നമ്മൾ സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എങ്ങനെയുള്ള ഏത് സാഹചര്യവും, ഇപ്പൊ ഞാൻ പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം, എന്റെ റിലേഷൻഷിപ്പ് വളരെയധികം മോശമായി കിടക്കുന്ന പല റിലേഷൻഷിപ്പും, അതിനെ ശരിയാക്കി എടുക്കാൻ ഞാൻ ഏത് രീതിയിൽ തയ്യാറെടുക്കണം?
നമുക്ക് ഡെപ്പോസിറ്റ് കുറയുമ്പോഴാണല്ലോ ഒന്ന് മോശമാവുന്നത്. അതായത് മീൻസ് എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ അമ്മ ഓർ എന്റെ വൈഫ്, ഏറ്റവും ക്ലോസ് റിലേഷൻ വരുന്ന അല്ലെങ്കിൽ മക്കള്, ഇതൊക്കെയല്ലേ നമ്മളെ ഒരു വല്ലാതെ ബന്ധത്തിലാക്കുന്നതായിട്ടുള്ള റിലേഷൻ വരുന്നത്. എന്റെ വൈഫ് എന്റെ അടുത്ത് നന്നായി പെരുമാറാത്ത ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കുക, ഉറപ്പാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് ഡെപ്പോസിറ്റ് എല്ലാം ഉണ്ടായിട്ടുള്ളത് വിഡ്രോവലാണ്. അപ്പൊ വിഡ്രോവൽ സംഭവിച്ചു എന്ന് കഴിഞ്ഞാൽ
സംഭവിച്ചിട്ടുണ്ട്.
എന്റെ മുന്നിലത്തെ ജന്മങ്ങളിലെ കർമ്മങ്ങളിലൂടെ ഞാൻ വിഡ്രോവൽ മാത്രം നടത്തിയ റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്റെ വൈഫിന്റെ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ജന്മത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ റിലേഷൻ എനിക്ക് സുഖം തരുന്നതിന് പകരം ദുഃഖം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ വിഡ്രോവൽ സംഭവിച്ചെങ്കിൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ എന്താ ചെയ്യുക, കടം വന്നാൽ സാധാരണ അധ്വാനിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ അധ്വാനിച്ചിട്ട് എന്റെ ഡെപ്പോസിറ്റ് കുറച്ച് കൂട്ടും. ആ ഡെപ്പോസിറ്റ് ഒരു പീരീഡ് എത്തി കഴിഞ്ഞു കഴിയുമ്പോൾ എന്റെ വിഡ്രോവൽ കഴിഞ്ഞ ഡെപ്പോസിറ്റിലേക്ക് അത് കയറാൻ തുടങ്ങിയ ടേൺ ചെയ്തോളും, അത് കടത്തിന് മാറി എന്റെ ഡെപ്പോസിറ്റുകാരനാവും ഞാൻ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും അവിടെ തന്നെയാണ് വേണ്ടത്. നമ്മുടെ ഈ വിഡ്രോവലുകൾ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വിഡ്രോവൽ ഇത് അവിടെ സംഭവിച്ചിരിക്കുന്നു എന്റെ മുജന്മത്തിലെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കുക, അഥവാ എന്റെ കർമ്മങ്ങളിലൂടെ ആ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിരന്തരമായിട്ട് എന്റെ കർമ്മത്തിനെ പോസിറ്റീവാക്കി പോസിറ്റീവാക്കി. അതെങ്ങനെ നമ്മൾ പോസിറ്റീവാക്കും, എന്റെ വൈഫ് എന്നെ കാണുന്ന സമയത്ത് എന്നെ മനസ്സിലാക്കുന്നേ ഇല്ല, എന്റെ പ്രോഗ്രസ്സിനെ ചിന്തിക്കുന്നതിന് പകരം എന്നെ എവിടെയൊക്കെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഞാനൊരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അപ്രീസിയേഷൻ തരണ്ട പോട്ടെ, പക്ഷെ ക്രിറ്റിസിസം എങ്കിലും ഒഴിവാക്കാതിരിക്കുന്നില്ല, എവിടെയൊക്കെ ചാൻസ് കിട്ടും നോക്കുന്നു നോക്കാൻ. പക്ഷേ ഗിവ് വൈബ്രേഷൻസ്, ആ എനർജി നമുക്ക് കൊടുക്കാം, അറിയാലോ ഇതെന്റെ പോസിറ്റീവ് അക്കൗണ്ട് അല്ല നെഗറ്റീവ് അക്കൗണ്ട്. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിരിക്കുന്ന പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ടേയിരിക്കും നിങ്ങൾ.
എനിക്ക് തോന്നുന്നു അവിടെ സാധാരണഗതിയിൽ നമുക്കത് ബുദ്ധിമുട്ടായി തോന്നും എങ്കിലും ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി കണ്ടെങ്കിലും
മാറ്റാൻ അത് മാത്രമേ രക്ഷയുള്ളൂ നമുക്ക്. കാരണം മനസ്സിലാക്കുക, ഓക്കെ ഇവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നുവെങ്കിൽ അത് എന്റെ നെഗറ്റീവ് അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കുന്നു. അപ്പൊ ആ നെഗറ്റീവ് അക്കൗണ്ടിനെ എനിക്ക് ഓവർകം ചെയ്യാൻ വഴി എന്താണ്, ക്രിയേറ്റ് പോസിറ്റീവ് വൈബ്രേഷൻ, പോസിറ്റീവ് എനർജി. അപ്പൊ എന്റെ ഉള്ളിൽ നിരന്തരമായിട്ട് ഞാൻ പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സർട്ടൺ പീരീഡ് കഴിഞ്ഞാൽ കടം വീടുമല്ലോ, അവരുടെ ആറ്റിറ്റ്യൂഡ് ടോട്ടലി ചേഞ്ച് ആവും. അവരതുവരെ പറഞ്ഞ നമ്മളെ കുറ്റം പറഞ്ഞിരുന്നവര്, ക്രിറ്റിസൈസ് ചെയ്യാൻ പറഞ്ഞവര് പിന്നെ നിങ്ങൾക്ക് വേണ്ടി അവർ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവും, എന്തും ഞാൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും.
സിസ്റ്റർ അത് പറഞ്ഞപ്പോ നമ്മൾ ഈ ക്രിറ്റിസൈസിങ് വിമർശനം ഈ ബന്ധങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ, എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം ഒഴിവാക്കിക്കൂടെ?
ഞാൻ ഈ ക്രിറ്റിസിസം വേണ്ടെന്നൊരിക്കലും ഞാൻ പറയൂല. കാരണം ക്രിറ്റിസിസം രണ്ട് സൈഡ് ഉണ്ട്. അതായത് ഇപ്പോൾ എന്നെ ശരിക്കും ഞാൻ മനസ്സിലാക്കണമെങ്കിൽ, നമ്മളൊരു കാര്യം ചെയ്യുന്നെങ്കിൽ അതിൽ എല്ലാവരും പൂർണ്ണ പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്ന ഒരാളും ഉണ്ടായിരിക്കില്ലല്ലോ. അങ്ങനെയുള്ളവർ നമ്മളെ ദേവത എന്ന് പറയാം, മനുഷ്യൻ എന്ന് പറയുന്നില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരായി ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എവിടെയോ എന്തോ കുറവുകൾ തീർച്ചയായിട്ടും നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടാവും. അപ്പൊ ആ കർമ്മങ്ങളിൽ ഉണ്ടാകുന്ന തിരുത്തലുകളെ എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നവർ എന്റെ സ്നേഹിക്കുന്നവർക്കേ പറ്റൂ. പുറമത്തെ ഒരാൾ ഒരിക്കലും എന്നോട് പറയില്ല നിനക്ക് ഇന്ന ഒരു തിരുത്ത് വേണം എന്ന് പറയില്ല. അവരെപ്പോഴും പറയുക എന്ന് വെച്ചാൽ, ഓ യു ഡൺ ദ ബെസ്റ്റ്, അത്രേ പറയുള്ളൂ. കാരണം അവർക്ക് പേടിയായിരിക്കും, കാരണം ഞാൻ പറഞ്ഞാൽ ഇവർ അക്സെപ്റ്റ് ചെയ്യൂല്ലേന്ന്.
പക്ഷേ സിസ്റ്റർ, അത് തന്നെയാണ് ഞാനും പറയുന്നത്, എന്നെ വിമർശിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും?
എന്നെ വിമർശിക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാത്ത എന്റെ കുറവാണ്, അത് തിരുത്തണം. ഞാൻ ഇവിടെയാണ്, അവിടെയല്ല. കാരണം എന്നെ വിമർശിക്കുന്ന സമയത്ത് ഞാൻ എന്നെ മനസ്സിലാക്കാൻ തയ്യാറായേ പറ്റൂ. കാരണം എന്റെ പെർഫെക്ഷൻ ആഗ്രഹിക്കാത്ത ഒരാൾ എന്നെ വിമർശിക്കില്ലല്ലോ. അപ്പൊ എന്നെ വിമർശിക്കുന്ന, പക്ഷെ വിമർശിക്കുന്ന സമയത്ത് ഒരു കാര്യം നടത്താൻ നമ്മൾ നോക്കണം. വിമർശിക്കുമ്പോൾ അതിനെ ഇങ്ങനെ നമ്മൾ പറയും കുക്കുടം കൊത്തിപ്പെറുക്കും പോലൊരു വിമർശനം എന്ന് പറയാറുണ്ടല്ലോ, അതൊരിക്കലും പാടില്ല. നമ്മൾ ചെയ്ത ആ കാര്യത്തിന് മുഴുവൻ ചെകഞ്ഞു നോക്കിയിട്ട് എവിടെയാ കരട് എന്ന് കണ്ടെത്തി ആ കരട് എടുത്ത് തരുന്ന, അതിനൊരു നല്ല റിലേഷൻഷിപ്പ് എന്ന് പറയാൻ കഴിയില്ല. അതേസമയം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പോസിറ്റീവിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും, അതേസമയം ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ തിരുത്തിയാൽ നിങ്ങൾക്ക് ദ ബെസ്റ്റ് ആവാം എന്നൊരു വിമർശനം തരാൻ ഒരാളില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് വരികയില്ല, എന്നും അതേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതെനിക്ക് എന്റെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ നിന്ന് മാത്രമല്ലേ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അത് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതെന്റെ ഈഗോ.
പക്ഷേ സിസ്റ്റർ, അവിടെയും എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ക്ലോസ് സർക്കിളിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്, അവിടെ ഒരു ക്രിയാത്മക വിമർശനം പലപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ അമ്മമാരായിക്കോട്ടെ, കുട്ടികൾ ചെയ്യുന്ന കാര്യത്തിന് ഇഷ്ടപ്പെട്ടില്ല, അവരെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ആ രീതിയിൽ എനിക്കിഷ്ടപ്പെടാത്തതിനെ ഞാൻ കുറ്റപ്പെടുത്തുമ്പോൾ അത് എങ്ങനെ വിമർശനമായിട്ട് മാറും?
അത് നെഗറ്റീവ് വിമർശനമാണ്, അത് നമ്മൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. കാരണം ഒരു കാര്യം മനസ്സിലാക്കിയേ പറ്റൂ, ഞാനിപ്പോൾ എന്റെ കുട്ടീനെ അവൻ ചെയ്ത കാര്യത്തിന് ശരിയായി മനസ്സിലാക്കാതെ ഞാൻ അവനെ വിമർശിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാക്കിക്കോളൂ, അവൻ കുറച്ചൊന്ന് നിൽക്കാമെന്ന് ആയിക്കഴിഞ്ഞാൽ, പറയാൻ എനിക്ക് പറ്റുമെന്നൊരു ഫേസ് പവർ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത മൊമെന്റിൽ അവൻ നിങ്ങളുടെ കുറ്റം എന്തെന്ന് കണ്ടെത്തി. ഞാൻ പറയാം, അതെൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം. നമ്മളായിട്ട് വളരെ ക്ലോസ് ഉള്ള ഒരു ഫാമിലി, മോനൊരു 5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ അവൻ എങ്ങനെയൊക്കെ മുത്തശ്ശിയുടെ അടുത്ത് ദേഷ്യപ്പെടും, അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു, ഇതൊക്കെ അച്ഛൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴേ ഞാൻ വിചാരിച്ചു കുട്ടിയുടെ മുന്നിൽ വെച്ച് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് ഇവൻ എത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ടാവുമെന്ന്. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാ, അന്ന് അവർ അതിനനുബന്ധമായിട്ടുള്ള സ്ഥലത്ത് സ്റ്റേ ചെയ്തു. അപ്പൊ ഇവൻ എന്നെ സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ടുവന്നു, സിസ്റ്റർ സിസ്റ്റർ സിനിമ കാണാൻ പാടില്ല എന്ന് ക്ലാസ്സിൽ പറയുന്നില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ആ സിനിമ സിനിക്കിമ എന്ന് പറയാറുണ്ട് മോനെ, എന്നാ ഞാൻ കാണിച്ചുതരാം എന്നോട് കാണിക്കണം. അത് സിനിമയുടെ ഒരു സീൻ സഹിതം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അവൻ ഒരവസരം കാത്തുന്നുണ്ട് നിങ്ങളുടെ നേരെ ഒരു കമന്റ് തരാൻ വേണ്ടി, അവൻ കാത്തുക്കുകയാണ് ചോയ്സിന് വേണ്ടി. അവൻ സ്വകാര്യ, അവൻ അച്ഛന്റെ മുന്നിൽ ആ സമയത്ത് പറയാൻ പേടിയാ, പക്ഷെ എന്നെ സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കുകയാണ്, ഇതാ അച്ഛന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഫോൾട്ട് ഉണ്ട്. ആലോചിച്ച് നോക്കിയൊക്കെ ഒരു അച്ഛനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്റെ മോൻ ഇങ്ങനെ പറയുന്നു, പ്രതീക്ഷിക്കുന്നേയില്ല. അത് ഒരുപക്ഷെ അച്ഛനത് കാണുന്നുണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ കുട്ടി കണ്ടു വച്ചിരിക്കുന്നു. നിങ്ങൾ അവനെ പലവട്ടം ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അവൻ കണ്ടു വച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അരുതെന്ന് ചെയ്യാത്തതുണ്ട്, അതൊക്കെ വന്നവർ നോട്ട് ചെയ്ത് പറയും.
ക്രിറ്റിസൈസ് ചെയ്യുന്ന
കമാൻഡ് ഉറപ്പായിട്ട് മനസ്സിലാക്കുക, എനിക്ക് അഗെയിൻസ്റ്റ് ആ കമന്റിന് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്.
പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് ആരും അതിനെക്കുറിച്ച്
ബോധവാന്മാരാവാറേ ഇല്ല. കാരണം നമ്മൾ വിചാരിക്കും എന്റെ പവറാണ് ഇവിടെയുള്ളത്, എന്റെ കമന്റാണ് ഇവിടെ നടക്കുക, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അവർക്ക് പറയാൻ വോയിസ് ഇല്ലല്ലോ, അതുകൊണ്ട് അവർ പറയില്ല.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഇവിടെ പാരന്റ്സും കുട്ടികൾ വളരെ ഒബ്സർവന്റ് ആണ്.
കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം അത് ബ്ലോട്ടിംഗ് പേപ്പറാണ് ഞാൻ പറയാറ്.
അപ്പോ ആ ഒരു ശ്രദ്ധ തീർച്ചയായും രക്ഷിതാക്കൾ പെരുമാറ്റത്തിലും കുട്ടികളോട് ഇടപഴകുന്ന രീതിയിലും പ്രത്യേകിച്ച് വിമർശിക്കുന്നതിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു.
തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നിങ്ങൾ എന്തെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുക നിങ്ങളുടെ കുട്ടിയെ നോക്കുമ്പോഴാണ്. കാരണം അവൻ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ നടക്കുമ്പോൾ നടക്കും, അച്ഛൻ വന്ന് എങ്ങനെ വന്നിരുന്ന് ഷൂ ഒഴിക്കും അതുപോലെ വന്ന് അഴിച്ചോളും, അല്ലെങ്കിൽ മകളാണെങ്കിൽ അമ്മ ചെയ്യുന്ന അതുപോലെയൊക്കെ ഞാൻ കാണാറുണ്ട്. ചില കൊച്ചുമക്കളുണ്ടല്ലോ, പെൺമക്കള്, അവർക്ക് പാവേനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ അമ്മ സാരി ഉടുക്കുമ്പോൾ ഒരു തോർത്തുമുണ്ടൊക്കെ എടുത്തിട്ട് വടിയൊക്കെ കൊണ്ടുവന്ന് അമ്മ അവളെ എങ്ങനെയൊക്കെ ചീത്ത പറയോ അതേപോലെ ചൂരിലെടുത്തുകൊണ്ട് കുട്ടീനെ ചീത്ത പറയാറുണ്ട്. അപ്പൊ അവളുടെ കുട്ടി പാവയാണ്. അപ്പൊ അവൾ അവളുടെ സംസ്കാരത്തിൽ അവൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിയെ ട്രീറ്റ് ചെയ്യേണ്ടത് ചീത്ത പറയൂ. മനസ്സിലായോ? അച്ഛൻ്റെ അടുത്ത് അച്ഛൻ അമ്മ കാണിക്കണം, അച്ഛൻ അമ്മയുടെ അടുത്ത് പറയുന്നതൊക്കെ മകൻ അങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അമ്മ അച്ഛനോട് പറയുന്നതൊക്കെ കുട്ടി പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം കാർബൺ കോപ്പികളാണ് കുട്ടികൾ നമ്മുടെ. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഇനി ചില എക്സംഷൻസ് ഉണ്ടാവില്ല എന്ന് ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും 90% നിങ്ങളുടെ കാർബൺ കോപ്പിയാണ് നിങ്ങളുടെ മക്കൾ.
എന്നിട്ട് ഇതേ കുട്ടികൾ വലുതാവുമ്പോൾ ഉണ്ടാവുന്ന ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പലതും ഇങ്ങനെ രൂപപ്പെടുന്നു.
തീർച്ചയായിട്ടും അവരുടെ സംസ്കാരം നമ്മളെ ശരിക്കും നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങളെ നിങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല. എന്റെ മകനെ എനിക്ക് സഹിക്കാനാവുന്നില്ല മീൻസ് എന്നെ എനിക്ക് സഹിക്കാനാവുന്നില്ല. തിരുത്തൽ ഞാൻ എന്നിൽ ഇപ്പം കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ കുട്ടി വളർന്നു കഴിയുമ്പോൾ ഒരു കാരണവശാലും എനിക്കത് സഹിക്കാനാവില്ല. അപ്പൊ ഇന്ന് എന്റെ കുറ്റം പറയുമ്പോൾ എനിക്ക് ടോളറേറ്റ് ചെയ്യാനാവുന്നില്ലെങ്കിൽ നാളെ അതേ കുറ്റം വേറെ ഒരാളോട് ചെയ്ത് കാണിക്കുമ്പോൾ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ?
ഒരിക്കലും. നമ്മൾ വിമർശനത്തെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഈ താരതമ്യപ്പെടുത്തുന്ന സ്വഭാവം,
അതെ, കമ്പാരിസൺ,
അതും കുട്ടികളിൽ തന്നെ പല പ്രശ്നങ്ങളും. ഞാൻ ഒരിടത്ത് വായിച്ചു, ഫേവറിറ്റിസം എന്നാൽ ചില കുട്ടികളോട് അച്ഛനമ്മമാർക്ക് പ്രത്യേക മമത ഉണ്ടാവുന്നത് ആ കുട്ടിയെ മറ്റു കുട്ടികളെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. അവിടെയും ഈ കമ്പാരിസൺ തന്നെ
ഇവിടെ അച്ഛനമ്മമാരെ ആറ്റിറ്റ്യൂഡിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നേ പറ്റൂ അങ്ങനെയുള്ള കേസുകളിൽ. കാരണം ഒരു കുട്ടി കുറച്ച് കൂടുതൽ എഫിഷ്യന്റ് ആയ മകനായിരിക്കാം, ഒരു കുട്ടി കുറച്ച് എഫിഷ്യൻസി കുറവായിരിക്കാം. പക്ഷെ ഒരു സത്യം അംഗീകരിച്ചേ പറ്റൂ, എന്റെ കുട്ടിയുടെ ഉള്ളിൽ എഫിഷ്യൻസി കുറയുന്നുണ്ട് എങ്കിൽ ആ കുട്ടി രോഗിയാണെന്ന് അർത്ഥം. അവൻ പൊട്ടൻഷ്യൽ ഹെൽത്ത് കുറഞ്ഞ കുട്ടിയെ അച്ഛനമ്മയെ ആരോഗ്യമുണ്ടാക്കാൻ വേണ്ടി നല്ല നല്ല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കും. അതുപോലെ എഫിഷ്യൻസി കുറയുന്നുണ്ടെങ്കിൽ അവന് അവന്റെ സ്പിരിച്വൽ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള അത്തരം തോട്ട്സും അത്തരം മോട്ടിവേഷൻ അവന് കൊടുത്തേ പറ്റുള്ളൂ, എന്നാലേ സംഭവിക്കുള്ളൂ.
കുടുംബത്തിൽ എനിക്ക് തോന്നുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് സ്നേഹം കുറവാണ് എന്ന് ഫീൽ ചെയ്ത ഒരു കുട്ടിയുടെ മനോഭാവം ശരിക്കും വളരെയധികം,
അവൻ റിയാക്റ്റീവ് ആയിരിക്കും, റിയലി റിയാക്റ്റീവ് ആയിരിക്കും. അവന് ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു ചാൻസിനും ആരെ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നു അവരെ നശിപ്പിക്കാൻ വരെ നോക്കി.
തീർച്ചയായും ഇവിടെ ഏറ്റവും വലിയൊരു ട്രാജഡി എനിക്ക് തോന്നുന്നു, ആ കുട്ടിക്ക് അതിന്റെ റിയൽ റീസൺ പോലും
മനസ്സിലാവില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരിക്കലും വിത്ത് ഏങ്കർ ഒരു എനർജി ഒരാൾക്ക്, അങ്ങനെ ഏങ്കർ ഇസ് എ നെഗറ്റീവ് എനർജി, നെഗറ്റീവായിട്ടുള്ള സാധനം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ എന്റെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് ഇമോഷൻസിനോട് കൂടിയതായിട്ടുള്ള ഒരു എനർജിനെ റിസീവ് ചെയ്യാൻ ഒരു കുട്ടിക്കാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ കുറ്റത്തെ മാത്രം പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെയൊക്കെ ചെയ്താൽ നിനക്കെന്താ ചെയ്താല് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവനത് സ്വീകരിക്കാനാവില്ല. കാരണം അവൻ അവനാണ്, ഇവൻ ഇവനാണ്. അപ്പൊ ഓരോ കുട്ടിയെയും അവന്റേതായിട്ടുള്ള ക്വാളിറ്റിയിൽ കണ്ടുകൊണ്ട് എവിടെയാണോ കുറവുള്ളത് അതിനെ വികസിപ്പിക്കാനുള്ള സപ്പോർട്ട് കൊടുക്കലാണ് ഓരോ പേരൻസിന്റെയും ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകം. യഥാർത്ഥ വളർത്തൽ അതാണ്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, അതായത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ നോക്കി നോക്കിയിരുന്ന് അവൻ തെറ്റ് ചെയ്യുന്നത് പിടിച്ചു, ഐ കോട്ട് ഹിം വെൻ ഹി ഡിഡ് റോങ്. വൈ നോട്ട് ക്യാച്ച് ഹിം വെൻ ഹി ഡു റൈറ്റ്? ശരിയായത് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കണ്ടെത്തി പിടിച്ചുകൂടാ? എന്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്തുകൂടാ? അപ്പൊ ഈ അപ്രീസിയേഷൻ
ഒരൊറ്റ ക്വാളിറ്റി കുട്ടിയിലുള്ളതിന് നിങ്ങൾ നിറയെ അപ്രീഷിയേറ്റ് ചെയ്യൂ, ഓട്ടോമാറ്റിക്കലി അവൻ നിങ്ങളുടെ അപ്രീസിയേഷന് വേണ്ടി മറ്റു കാര്യങ്ങൾ പതുക്കെ 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 നല്ലതാക്കാൻ നോക്കും. തീർച്ചയായിട്ടും ചെയ്തു.
വളരെ സിമ്പിളായ ഒരു ടെക്നിക്കാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു അത് നമ്മൾ പ്രയോഗ തലത്തിൽ
എല്ലാവരും ചെയ്യാം, അതൊക്കെ ശരിയാണേ. പക്ഷെ ഇതിന്റെ നീ നല്ലത് ഇവിടെ ഇങ്ങനെയല്ലേ ചെയ്യുള്ളൂ പറയക്കണേ. അവൻ നല്ല കാര്യമൊക്കെ ചെയ്യുമ്പോൾ പറയാ ഒക്കെ ഞാൻ മാനിച്ചു, എന്നാലും ഇതല്ല നിന്റെ പണി. കൂട്ടത്തിൽ അവന്റെ അപ്രീസിയേഷൻ അവന് കൊടുക്കാറേയില്ല. എല്ലാ പേഴ്സണാലിറ്റീസിനും, ഇനി കുട്ടികൾ മാത്രമൊന്നുമല്ല വലിയവർക്കും വേണ്ടത്.
ഈ അപ്രീസിയേഷൻ കൊടുത്താൽ ഈ കുട്ടി കേടുവന്നാലോ എന്നുള്ള ഒരു ഭയം ഇതിന്റെ പിന്നിലുണ്ടോ?
കാരണം ആ ഭയം എവിടെ നിന്ന് സംഭവിക്കുന്നു, ഞാൻ അവനെ കൺട്രോൾ ചെയ്യണം എന്നൊരു വിചാരം കൊണ്ടാണ്. എന്തുകൊണ്ട് ഞാൻ അവനെ കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നു? എനിക്ക് എന്നിലുള്ള വിശ്വാസക്കുറവുകൊണ്ടാണ്. ഇപ്പൊ കുട്ടിയെ കൺട്രോൾ ഇല്ലാതെയാവോ എന്ന് അച്ഛൻ പേടിക്കുന്നെങ്കിൽ അച്ഛന്റെ സെൽഫ് കോൺഫിഡൻസിന്റെ കുറവാണ്. അപ്പൊ എവിടെയാ ഡെവലപ്മെന്റ് വരുത്തേണ്ടത്? അച്ഛന്റെ സെൽഫ് കോൺഫിഡൻസ് അച്ഛൻ വളർത്താൻ തയ്യാറായാൽ കുട്ടി ഒരിക്കലും എന്നെ വിട്ടു പോവില്ല എന്നുള്ള കാര്യം അച്ഛൻ ഉറപ്പിക്കാം. അവന്റെ നിയന്ത്രണം ഇന്ന് പോവില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അവനെ നിയന്ത്രിക്കേണ്ടി വരുന്നില്ല. ഐ എം ദ റോൾ മോഡൽ. എന്റെ കുട്ടി എന്റെ പിന്നാലെ നടന്നോളൂ, എനിക്ക് ഉറപ്പാണ് അക്കാര്യത്തില്. നമ്മുടെ സെന്ററിൽ വരുന്നൊരു ഭായിയുണ്ട്, അവരുടെ അച്ഛനും അമ്മയും കോഴിക്കോട്, ഭാര്യയ്ക്ക് ജോലി സംബന്ധമായിട്ട് പാലക്കാട്, അവരുടെ മകൾക്ക് പലപ്പോഴും ഹോസ്റ്റലിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറങ്ങേണ്ടി വരും. കുട്ടിയുടെ അടുത്ത് ഒരു ടി വി പ്രോഗ്രാം, നല്ല പാടുന്ന കുട്ടിയാണ്. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് ചോദിച്ചാൽ പറഞ്ഞ എന്റെ അച്ഛൻ. എന്തുകൊണ്ടാണ്? എന്റെ അച്ഛൻ ഞങ്ങൾക്കൊപ്പം ജീവിക്കുന്ന സമയങ്ങൾ ഏറ്റവും അമൂല്യമാണ്. ഞങ്ങൾക്ക് ആ ഒരു ഗ്യാതറിംഗ് ഒന്നിച്ചേരുന്ന സന്തോഷത്തിന്റെ മാക്സിമാണ്. എന്നിട്ടും ആ സന്തോഷം ഉപേക്ഷിച്ചുകൊണ്ട് അച്ഛന്റെ അച്ഛനും അമ്മേനെയും നോക്കാൻ വേണ്ടി അച്ഛൻ അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു. അതിനേക്കാൾ വലിയൊരു മോഡൽ ഞാൻ എവിടെ നോക്കണം എന്നാണ് മകൾ ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് ബി ആർ ഓൾ മോഡൽ, അത് അച്ഛനമ്മമാർക്ക് ചെയ്യാനുള്ളൂ.
തീർച്ചയായിട്ടും അത്തരം ഒരു ഒരു റോൾ മോഡൽ ആവാൻ കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ഭാവിയിലെങ്കിലും ഇത്തരം ഈ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുതന്നെ നമ്മുടെ സമൂഹത്തിനെ വളരെയധികം മുന്നോട്ട് നയിക്കുമെന്ന് തോന്നുന്നു. സിസ്റ്റർ, ഇന്നത്തെ ഈ ചർച്ച വളരെയധികം വ്യക്തിബന്ധങ്ങളെക്കുറിച്ചുള്ള എത്രയോ ആഴമേറിയ ഉൾക്കാഴ്ചകൾ നൽകി. ഈ ചർച്ച നമ്മൾ തീർച്ചയായിട്ടും തുടരും. ഇന്നത്തെ സമയത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. മനോഭാവങ്ങളുടെ മാറ്റം എത്രയും അനിവാര്യമാണെന്ന് നാം കണ്ടു. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നുന്നത് ത്രികാലദർശിത്വം. ഇത് വളരെ വലിയ ഒരു ദിവ്യാത്ഭുതത്തിൻ്റെതായ ഒന്നല്ല. നമ്മൾ ഓരോ ജീവിതത്തിലും പ്രകടിപ്പിക്കേണ്ട അല്ലെങ്കിൽ പ്രയോഗിക്കേണ്ട ഏറ്റവും അടിസ്ഥാനമായ ഒരു മനോഭാവമാണ്. ഞാൻ തന്നെ എൻ്റെ ഭൂതകാലത്തെ കണ്ടെത്തി, എനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളുടെ സോഴ്സ് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി, ഭാവിയിൽ അങ്ങനൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ ഒരു മനോഭാവം രൂപപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ത്രികാല ദർശിയായി മാറുന്നു. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിമർശനം, മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യം, ഈ പ്രശ്നങ്ങൾ എത്ര തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചെറിയ മനോഭാവത്തിന്റെ മാറ്റങ്ങളിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ സാധിക്കും. ആ ഒരു ചുവട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ. തീർച്ചയായും ഈ യാത്രയിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ഇന്നത്തെ ഈ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിർ ഗമയുടെ ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: Thank you.